ദൈവത്തിനു സ്തോത്രം. ഇന്ന് ഏപ്രിൽ മാസം 6-ാം തീയതി. ന്യായാധിപന്മാരുടെ പുസ്തകം 18-19 അധ്യായങ്ങൾ ഇന്ന് പഴയ നിയമത്തിൽ നിന്ന് വായിക്കുന്നു. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ദാൻ ഗോത്രക്കാർ അക്കാലം തങ്ങൾക്ക് കുടിപാർപ്പാനൊരു അവകാശം അന്വേഷിച്ചു. ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ അവർക്ക് അന്നുവരെ അവകാശം സ്വാധീനമായി വന്നിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ദേശം ഉറ്റുനോക്കി പരിശോധിക്കേണ്ടതിന് ദാന്യർ തങ്ങളുടെ ഗോത്രത്തിൽ നിന്ന് കൂട്ടത്തിൽ പരാക്രമശാലികളായ 5 പേരെ സോരയിൽ നിന്നും എസ്തായോലിൽ നിന്നും അയച്ചു. അവരോട് നിങ്ങൾ ചെന്ന് ദേശം ശോധന ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവർ എഫ്രയീം മലനാട്ടിൽ മീഖാവിൻ്റെ വീട് വരെ എത്തി രാത്രി അവിടെ പാർത്തു. മീഖാവിൻ്റെ വീട്ടിനരികെ എത്തിയപ്പോൾ അവർ ആ ലേവി യുവാവിൻ്റെ ശബ്ദം കേട്ടറിഞ്ഞു. അവിടെ കയറി ചെന്നു അവനോട്, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആർ? നീ ഇവിടെ എന്ത് ചെയ്യുന്നു? നിനക്കിവിടെ എന്ത് കിട്ടും എന്ന് ചോദിച്ചു. അവനവരോട്, മീഖാവ് എനിക്ക് ഇന്നിന്നത് ചെയ്തിരിക്കുന്നു. അവനെന്നെ ശമ്പളത്തിന് നിർത്തി, ഞാൻ അവൻ്റെ പുരോഹിതനാകുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ പോകുന്ന യാത്ര ശുഭമാകുമോ എന്ന് അറിയേണ്ടതിന് ദൈവത്തോട് ചോദിക്കണമെന്ന് പറഞ്ഞു. പുരോഹിതൻ അവരോട്, സമാധാനത്തോടെ പോകുവീൻ, നിങ്ങൾ പോകുന്ന യാത്ര യഹോവയ്ക്ക് സമ്മതം തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ 5 പുരുഷന്മാരും പുറപ്പെട്ടു, ലയീശിലേക്ക് ചെന്നു. അവിടുത്തെ ജനം സീദോന്യരെ പോലെ സ്വൈരവും സ്വസ്ഥതയുമുള്ളവരായി നിർഭയം വസിക്കുന്നു. യാതൊരു കാര്യത്തിലും അവർക്ക് ദോഷം ചെയ്യുവാൻ പ്രാപ്തിയുള്ളവൻ ദേശത്താരുമില്ല. അവർ സീദോന്യർക്കകലെ പാർക്കുന്നു. മറ്റുള്ള മനുഷ്യരുമായി അവർക്ക് സംസർഗവുമില്ല എന്ന് കണ്ടു. പിന്നെ അവർ സോരയിലും എസ്തായോലിലും തങ്ങളുടെ സഹോദരന്മാരുടെ അടുക്കൽ വന്നു. സഹോദരന്മാർ അവരോട്, നിങ്ങൾ എന്ത് വർത്തമാനം കൊണ്ടുവരുന്നു എന്ന് ചോദിച്ചു. അതിന് അവർ, എഴുന്നേൽപ്പിൻ, നാം അവരുടെ നേരെ ചെല്ലുക. ആ ദേശം ബഹുവിശേഷമെന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു. നിങ്ങൾ അനങ്ങാതിരിക്കുന്നത് എന്ത്? ആ ദേശം കൈവശമാക്കേണ്ടതിന് പോകുവാൻ മടിക്കരുത്. നിങ്ങൾ ചെല്ലുമ്പോൾ നിർഭയമായിരിക്കുന്ന ഒരു ജനത്തെ കാണും. ദേശം വിശാലമാകുന്നു. ദൈവം അത് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു. അത് ഭൂമിയിലുള്ള യാതൊന്നിനും കുറവില്ലാത്ത സ്ഥലം തന്നെ എന്ന് പറഞ്ഞു. അനന്തരം സോരയിലും എസ്തായോലിലുമുള്ള ദാൻ ഗോത്രക്കാരിൽ 600 പേർ യുദ്ധസന്നദ്ധരായി അവിടെ നിന്ന് പുറപ്പെട്ടു. അവർ ചെന്ന് യഹൂദയിലെ കിര്യത്ത് യെയാരീമിൽ പാളയമിറങ്ങി. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെയും മഹനേദാൻ എന്ന് പേർ പറയുന്നു. അത് കിര്യത്ത് യെയാരീമിൻ്റെ പിൻവശത്തിരിക്കുന്നു. അവിടെ നിന്ന് അവർ എഫ്രയീം മലനാട്ടിലേക്ക് ചെന്നു മീഖാവിൻ്റെ വീട്ടിനരികെ എത്തി. അപ്പോൾ ലയീശ് ദേശം ഉറ്റുനോക്കുവാൻ പോയിരുന്ന ആ 5 പുരുഷന്മാരും തങ്ങളുടെ സഹോദരന്മാരോട്, ഈ വീടുകളിൽ ഒരു ഏഫോദും ഒരു ഗ്രഹബിംബവും കൊത്തുപണിയും വാർപ്പുമണിയുമായ ഒരു വിഗ്രഹവും ഉണ്ട് എന്ന് അറിഞ്ഞുവോ? ആകയാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വിചാരിച്ചു കൊള്ളി. അവർ അങ്ങോട്ട് തിരിഞ്ഞു മീഖാവിൻ്റെ വീട്ടിനോട് ചേർന്ന ലേവി യുവാവിൻ്റെ വീട്ടിൽ ചെന്നു അവനോട് കുശലം ചോദിച്ചു. യുദ്ധസന്നദ്ധരായ ദാന്യർ 600 പേരും വാതിൽക്കൽ നിന്നു. ദേശമൊറ്റ നോക്കുവാൻ പോയിരുന്നവർ 5 പേരും അകത്ത് കടന്നു. കൊത്തുപണിയായ വിഗ്രഹവും ഏഫോദും ഗ്രഹബിംബവും വാർപ്പുപണിയായ വിഗ്രഹവും എടുത്തു. പുരോഹിതൻ യുദ്ധസന്നദ്ധരായ 600 പേരുടെ അടുക്കൽ നിന്നിരുന്നു. ഇവർ മീഖാവിൻ്റെ വീട്ടിനകത്ത് കടന്ന് കൊത്തുപണിയായ വിഗ്രഹവും ഏഫോദും ഗ്രഹബിംബവും വാർപ്പണിയായ വിഗ്രഹവും എടുത്തപ്പോൾ പുരോഹിതൻ അവരോട്, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അവർ അവനോട്, മിണ്ടരുത്, നിന്റെ വായി പൊത്തി ഞങ്ങളോടുകൂടെ വന്ന് ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമായിരിക്കാം. ഒരുവന്റെ വീട്ടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും കുലത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏത് നിനക്ക് നല്ലത് എന്ന് ചോദിച്ചു. അപ്പോൾ പുരോഹിതന്റെ മനം തെളിഞ്ഞു. അവൻ ഏഫോദും ഗ്രഹബിംബവും കൊത്തുപണിയായ വിഗ്രഹവും എടുത്തു പടജനത്തിന് നടുവിൽ നടന്നു. ഇങ്ങനെ അവർ പുറപ്പെട്ടു. കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും സമ്പത്തുകളെയും തങ്ങളുടെ മുമ്പിലാകെ പ്രയാണം ചെയ്തു. അവർ മീഖാവിൻ്റെ വീട്ടിൽ നിന്ന് കുറേ ദൂരത്തായപ്പോൾ മീഖാവിൻ്റെ വീട്ടിനോട് ചേർന്ന വീടുകളിലുള്ളവർ ഒരുമിച്ച് കൂടി ദാന്യരെ പിന്തുടർന്നു. അവർ ദാന്യരെ കൂകി വിളിച്ചപ്പോൾ അവർ തിരിഞ്ഞു നോക്കി മീഖാവിനോട്, നീ ഇങ്ങനെ ആൾക്കൂട്ടത്തോടുകൂടെ വരുവാൻ എന്ത് എന്ന് ചോദിച്ചു. ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ദേവന്മാരെയും എൻ്റെ പുരോഹിതനെയും നിങ്ങൾ അപഹരിച്ചു കൊണ്ടുപോകുന്നു. ഇനി എനിക്കെന്തുള്ളൂ? നിനക്കെന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എങ്ങനെയെന്ന് അവൻ പറഞ്ഞു. ദാന്യർ അവനോട്, നിന്റെ ഒച്ച ഇവിടെ കേൾക്കരുത്, അല്ലെങ്കിൽ ദേഷ്യക്കാർ നിങ്ങളോട് കയറത്തിട്ട് നിന്റെ ജീവനും നിന്റെ വീട്ടുകാരുടെ ജീവനും നഷ്ടമാകുവാൻ നീ സംഗതി വരുത്തും എന്ന് പറഞ്ഞു. അങ്ങനെ ദാന്യർ തങ്ങളുടെ വഴിക്ക് പോയി. അവർ തന്നിലും ബലവാന്മാർ എന്ന് മീഖാവ് കണ്ടു. വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. മീഖാവ് തീർപ്പിച്ചവയെയും അവനുണ്ടായിരുന്ന പുരോഹിതനെയും അവർ കൊണ്ടുപോയി. ലയീശിൽ സ്വൈരവും നിർഭയവുമായിരുന്ന ജനത്തിൻ്റെ അടുക്കലെത്തി അവരെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടി. പട്ടണം തീ വെച്ച് ചുട്ടുകളഞ്ഞു. അത് സീദോന അകലെയായിരുന്നു. മറ്റ് മനുഷ്യരുമായി അവർക്ക് സംസർഗമില്ലായകയാൽ അവരെ വിടുവിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല. അത് ബെത്ലഹേം താഴ്വരയിൽ ആയിരുന്നു. അവർ പട്ടണം വീണ്ടും പണിതു. അവിടെ കുടിപാർക്കുകയും ഇസ്രായേലിൽ ജനിച്ച തങ്ങളുടെ പിതാവായ ദാന്റെ പേരിൻ പ്രകാരം നഗരത്തിന് ദാൻ എന്ന പേരിടുകയും ചെയ്തു. പണ്ട് ആ പട്ടണത്തിന് ലയീഷ് എന്ന പേരായിരുന്നു. ദാന്യർ കുത്തുമണിയായ ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. മോശയുടെ മകനായ ഗേർശോമന്റെ മകൻ യോനാഥാനും അവൻ്റെ പുത്രന്മാരും ആ ദേശത്തിൻ്റെ പ്രവാസകാലം വരെ ദാൻ ഗോത്രക്കാർക്ക് പുരോഹിതന്മാരായിരുന്നു. ദൈവത്തിൻ്റെ ആലയം ശീലോവിലായിരുന്ന കാലത്തൊക്കെയും മീഖാവ് തീർപ്പിച്ച വിഗ്രഹം അവർ വെച്ച് പൂജിച്ചു പോന്നു. ഇസ്രായേലിൻ രാജാവില്ലാത്ത അക്കാലത്ത് എഫ്രയീം മലനാട്ടിൽ ഉൾപ്രദേശത്ത് വന്ന് പാർത്തിരുന്ന ഒരു ലേവ്യനുണ്ടായിരുന്നു. അവൻ യഹൂദയിലെ ബേത്ലഹീമിൽ നിന്ന് ഒരു വെപ്പാട്ടിയെ പരിഗ്രഹിച്ചു. അവൻ്റെ വെപ്പാട്ടി അവനോട് ദ്രോഹിച്ച് വ്യഭിചാരം ചെയ്തു. അവനെ വിട്ട് യഹൂദയിലെ ബേത്ലഹീമിൽ തൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോയി 4 മാസത്തോളം അവിടെ പാർത്തു. അവളുടെ ഭർത്താവ് പുറപ്പെട്ടു. അവളുടെ നല്ല വാക്ക് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരുവാൻ അവളെ അന്വേഷിച്ച് ചെന്നു. അവനോടുകൂടി ഒരു ബാല്യക്കാരനും 2 കഴുതയും ഉണ്ടായിരുന്നു. അവൾ അവനെ തൻ്റെ അപ്പൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. യുവതിയുടെ അപ്പനവനെ കണ്ടപ്പോൾ അവൻ്റെ വരവിങ്കൽ സന്തോഷിച്ചു. യുവതിയുടെ അപ്പനായ അവൻ്റെ അമ്മായി വേപ്പൻ അവനെ പാർപ്പിച്ചു. അങ്ങനെ അവൻ 3 ദിവസം അവനോടുകൂടെ പാർത്തു. അവർ തിന്നു കുടിച്ചു. അവിടെ രാ പാർത്തു. 4ാം ദിവസം അവൻ അധികാലത്തെഴുന്നേറ്റ് യാത്ര പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ യുവതിയുടെ അപ്പൻ മരുമകനോട് അല്പം വല്ലതും കഴിച്ചിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇരുന്നു രണ്ടുപേരും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്തു. യുവതിയുടെ അപ്പൻ അവനോട് ദയ ചെയ്ത് രാ പാർത്ത് സുഖിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അവൻ പോകേണ്ടതിന് എഴുന്നേറ്റപ്പോൾ അവൻ്റെ അമ്മാവിയപ്പൻ അവനെ നിർബന്ധിച്ചു. ആ രാത്രിയും അവൻ അവിടെ പാർത്തു. 5ാം ദിവസം അവൻ പോകേണ്ടതിന് അധികാരത്തിൽ എഴുന്നേറ്റപ്പോൾ യുവതിയുടെ അപ്പൻ അല്പം വല്ലതും കഴിച്ചിട്ട് വെയിലാറും വരെ താമസിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു. പിന്നെ അവനും അവൻ്റെ വെപ്പാട്ടിയും ബാല്യക്കാരനും എഴുന്നേറ്റപ്പോൾ യുവതിയുടെ അപ്പനായ അവൻ്റെ അമ്മാവിയപ്പൻ അവനോട് ഇതാ നേരം അസ്തമിപ്പാറായി, ഈ രാത്രിയും താമസിക്കുക, നേരം വൈകിയല്ലോ, രാ പാർത്ത് സുഖിക്കുക, നാളെ അധികാലത്ത് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞു. എന്നാൽ അന്നും രാപാർപ്പൻ മനസ്സില്ലാതെ അവർ എഴുന്നേറ്റ് പുറപ്പെട്ടു. യെരുശലേം എന്ന യെബൂസിന് സമീപം എത്തി. കോപ്പിട്ട 2 കഴുതയും അവൻ്റെ വെപ്പാട്ടിയും അവനോടുകൂടി ഉണ്ടായിരുന്നു. അവൻ യെബൂസിന് സമീപം എത്തിയപ്പോൾ നേരം നന്നാ വൈകിയിരുന്നു. പാലിക്കാരൻ യജമാനോട് നാം ഈ യെബൂസ്യ നഗരത്തിൽ കയറി രാപാർക്കരുതോ എന്ന് പറഞ്ഞു. യജമാനൻ അവനോട് ഇസ്രായേൽ മക്കളില്ലാത്ത ഈ അന്യനഗരത്തിൽ നാം കയറരുത്, നമുക്ക് ഗിബയിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അവൻ പിന്നെയും തൻ്റെ ബാല്യക്കാരനോട് നമുക്ക് ഈ ഊരുക്കളിൽ 1 ഗിബയിലോ രാമയിലോ രാപാർക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ മുമ്പോട്ട് പോയി. ബെന്യാമിൻ ദേശത്തിലെ ഗിബയ്ക്ക് സമീപമെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. അവർ ഗിബയിൽ രാപാർപ്പാൻ കയറി. അവൻ ചെന്ന് നഗരവീഥിയിലിരുന്നു. രാപാർക്കേണ്ടതിന് അവരെ വീട്ടിൽ കൈക്കൊള്ളുവാൻ ആരെയും കണ്ടില്ല. അനന്തരം ഇതാ ഒരു വൃദ്ധൻ വൈകുന്നേരം വേല കഴിഞ്ഞിട്ട് വയലിൽ നിന്ന് വരുന്നു. അവൻ എഫ്രയീം മലനാട്ടുകാരനും ഗിബയിൽ വന്ന് പാർക്കുന്നവനുമായിരുന്നു. ആ ദേശക്കാരോ ബെന്യാമീനിയർ ആയിരുന്നു. വൃദ്ധൻ തലയുയർത്ത് നോക്കിയപ്പോൾ നഗരവീഥിയിൽ വഴിയാത്രക്കാരനെ കണ്ടു. നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചു. അതിനവൻ ഞങ്ങൾ യഹൂദയിലെ ബേത്ലഹേമിൽ നിന്ന് എഫ്രയീം മലനാട്ടിൽ ഉൾപ്രദേശത്തേക്ക് പോകുന്നു. ഞാൻ അവിടത്തുകാരനാകുന്നു. ഞാൻ യഹൂദയിലെ ബേത്ലഹേമിനോളം പോയിരുന്നു. ഇപ്പോൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുകയാകുന്നു. എന്നെ വീട്ടിൽ കൈക്കൊള്ളുവാൻ ഇവിടെ ആരുമില്ല. ഞങ്ങളുടെ കഴുതുകൾക്ക് വൈക്കോലും തീനുമുണ്ട്. എനിക്കും നിന്റെ ദാസിക്കും അടിയങ്ങളോട് കൂടെയുള്ള ബാല്യക്കാരനും അപ്പവും വീഞ്ഞും കൈവശമുണ്ട്. ഒന്നിനും കുറവില്ല എന്ന് പറഞ്ഞു. അതിന് വൃദ്ധൻ നിനക്ക് സമാധാനം, നിനക്ക് വേണ്ടതൊക്കെയും ഞാൻ തരും, വീഥിയിൽ രാപാർക്ക മാത്രമരുത് എന്ന് പറഞ്ഞു. അവനെ തൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി കഴുതകൾക്ക് തീൻ കൊടുത്തു. അവരും കാലുകൾ കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. ഇങ്ങനെ അവർ സുഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ പട്ടണത്തിലെ ചില നീചന്മാർ വീട് വളഞ്ഞു വാതിലിന് മുട്ടി. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന പുരുഷനെ പുറത്തു കൊണ്ടുപോവാ, ഞങ്ങളവനെ ഭോഗിക്കട്ടെ എന്ന് വീട്ടുടേവനായ വൃദ്ധനോട് പറഞ്ഞു. വീട്ടുടേവനായ പുരുഷൻ അവരുടെ അടുക്കൽ പുറത്തു ചെന്നു. അവരോട് അരുതേ, എൻ്റെ സഹോദരന്മാരെ ഇങ്ങനെ ദോഷം ചെയ്യരുതേ. ഈ ആൾ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകൊണ്ട് ഈ വഷളത്വം പ്രവർത്തിക്കരുതേ. ഇതാ കന്യകയായ എൻ്റെ മകളും ഇയാളുടെ വെപ്പാട്ടിയും ഇവിടെയുണ്ട്. ഇവരെ ഞാൻ പുറത്തു കൊണ്ടുവരാം, അവരെ എടുത്ത് നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്യുവീൻ. ഇയാളോടോ ഈ വക വഷളത്വം പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞു. എന്നാൽ അവർ അവനെ കൂട്ടാക്കിയില്ല. ആകയാൽ ആ പുരുഷൻ തൻ്റെ വെപ്പാട്ടിയെ പിടിച്ചു, അവളെ അവരുടെ അടുക്കൽ പുറത്താക്കി കൊടുത്തു. അവർ അവളെ പുണർന്നു, രാത്രി മുഴുവനും പ്രഭാതം വരെ അവളെ ബലാത്കാരം ചെയ്തു. നേരം വെളുപ്പാറായപ്പോൾ അവളെ വിട്ടുപോയി. പ്രഭാതത്തിങ്കൽ സ്ത്രീ വന്നു, തൻ്റെ യജമാനൻ പാർത്ത ആ പുരുഷൻ്റെ വീട്ടുവാതുക്കൽ വീണുകിടന്നു. അവളുടെ യജമാനൻ രാവിലെ എഴുന്നേറ്റ് വീട്ടിൻ്റെ വാതിൽ തുറന്നു തൻ്റെ വഴിക്ക് പോകുവാൻ പുറത്തിറങ്ങിയപ്പോൾ ഇതാ അവൻ്റെ വെപ്പാട്ടി വീട്ടുവാതിൽക്കൽ കൈ ഉമരപ്പടിമേലായി വീണുകിടക്കുന്നു. അവൻ അവളോട് എഴുന്നേൽക്ക, നാം പോക എന്ന് പറഞ്ഞു. അതിന് മറുപടി ഉണ്ടായില്ല. അവൻ അവളെ കഴുതപ്പുറത്ത് വെച്ചു പുറപ്പെട്ടു തൻ്റെ സ്ഥലത്തേക്ക് പോയി. വീട്ടിലെത്തിയ ശേഷം ഒരു കത്തിയെടുത്തു അംഗമംഗമായി തൻ്റെ വെപ്പാട്ടിയെ 12 ഖണ്ഡമാക്കി വിഭാഗിച്ചു ഇസ്രായേലിൻ്റെ സകല ദിക്കുകളിലും കൊടുത്തയച്ചു. അത് കണ്ടവർ എല്ലാവരും, ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടു വന്ന നാൾ മുതൽ ഇന്ന് വരെയും ഇങ്ങനെയുള്ള പ്രവൃത്തി നടന്നിട്ടില്ല, കണ്ടിട്ടുമില്ല. ഇതിനെപ്പറ്റി ചിന്തിച്ച് ആലോചിച്ച് അഭിപ്രായം പറവീൻ എന്ന് പറഞ്ഞു. ലൂക്കോസ് സുവിശേഷം 10:25 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റു, ഗുരു, ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവനവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിനവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അവനവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കുമെന്ന് പറഞ്ഞു. അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട്, എൻ്റെ കൂട്ടുകാരൻ ആരെന്ന് ചോദിച്ചെന്ന് യേശു ഉത്തരം പറഞ്ഞത്, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ചു, അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി എതിർച്ചയായ ഒരു പുരോഹിതൻ വന്നു, അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഒരു ശമര്യക്കാരനോ വഴിപോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു, അരികെ ചെന്നു എണ്ണയും വീഞ്ഞും പകർന്നു അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വലുതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്നവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു, അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. പിന്നെ അവർ യാത്ര പോകയിൽ അവനൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കല്ലിരുന്നു അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയിൽ കുഴങ്ങിയിട്ട് അടുക്ക വന്നു, കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ, എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു, എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയുമില്ല. ദൈവത്തിരുനാമത്തെ സ്തുതിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 10:25 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കും. അതിൻ്റെ 25 വാക്യത്തിൽ ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ് യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഗുരു, ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണം? ഈ മനുഷ്യൻ ന്യായശാസ്ത്രിയായവൻ, വളരെ അറിവുള്ള, ന്യായപ്രമാണം മുഴുവൻ ഗ്രഹിച്ചിട്ടുള്ള മനുഷ്യൻ, യേശുവിനോട് ഈ ചോദ്യം ചോദിക്കുന്ന ഉദ്ദേശം അവനെ പരീക്ഷിച്ചാണ് ചോദിക്കുന്നത്. യേശു ന്യായപ്രമാണം ലംഘിക്കുന്നു എന്ന നിലയിൽ യേശുവിനെ കൊടുക്കുവാൻ ഉള്ള ഒരു ചോദ്യമായിട്ട് നമുക്കിതിനെ കാണുവാൻ കഴിയും. ഇത് നല്ലവണ്ണം അറിയുന്ന യേശു, മനസ്സിലാക്കുന്ന യേശു അവനോട് തന്നെ അതിൻ്റെ മറുപടിയും ആവശ്യപ്പെടുന്നു. ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു? അവൻ അതിൻ്റെ മറുപടി കൊടുക്കുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നും, ഈ വിധത്തിൽ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഭാഗം ഈ ന്യായശാസ്ത്രി മറുപടിയായി പറയുന്നു. അപ്പോൾ യേശു പറയുന്നു, അങ്ങനെയെങ്കിൽ നീ പറഞ്ഞ ഉത്തരം ശരിയാണ്, അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക എന്ന് അവനോട് പറയുകയാണ്, എന്നാൽ നീ ജീവിക്കും. എന്നാൽ ഈ സമയത്ത് വീണ്ടും ന്യായശാസ്ത്രി മറ്റൊരു ചോദ്യം ചോദിക്കുകയും അവൻ പ്രതീക്ഷിക്കാത്ത നിലയിൽ യേശു മറുപടി പറഞ്ഞപ്പോൾ തന്നെ തന്നെ കൊടുക്കുന്ന രീതിയിൽ യേശുവിൻ്റെ മറുപടി വന്നുവല്ലോ എന്ന് മനസ്സിലാക്കിയ ആ ന്യായശാസ്ത്രി നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് അടുത്ത ചോദ്യം ചോദിക്കുന്നു. കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണമെന്നുള്ള ആ ന്യായപ്രമാണ ഭാഗത്തിൻ്റെ ഉദ്ധരണി ഉള്ളതുകൊണ്ട് യേശുവിനോട് അവൻ ചോദിക്കുന്നു, മറിച്ച് തിരിച്ചു ചോദിക്കുന്നു, എൻ്റെ കൂട്ടുകാരൻ ആർ? അപ്പോഴാണ് യേശു നല്ല ശമരിയക്കാരൻ്റെ ആ കഥ അവിടെ പറയുന്നു, ഉപമ അവിടെ പറയുന്നു. ഇവിടുത്തെ രണ്ട് ചോദ്യങ്ങളാണ് പ്രസക്തമായിട്ട് ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ന്യായശാസ്ത്രി ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ: ഒന്ന്, നിത്യജീവൻ അവകാശിയായി തീരുവാൻ ഞാൻ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ചോദ്യം, എൻ്റെ സ്നേഹിതൻ ആർ? മനുഷ്യ ജീവിതത്തിൽ എല്ലായ്പ്പോഴും കടന്നു വരുന്ന ഉയർന്നു വരുന്ന ചോദ്യമാണ് നിത്യജീവനെക്കുറിച്ചുള്ള ചിന്ത. നിത്യജീവൻ വേണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അല്പമെങ്കിലും ദൈവിക വെളിച്ചം, ആത്മീക വെളിച്ചമുള്ളിലുള്ളവർ നിത്യജീവനെ ആഗ്രഹിക്കുന്നു, അതിനായി ശ്രമിക്കുന്നു. എന്നാൽ അതിനുള്ള മാർഗം എന്തെന്നറിയാതെ പലപ്പോഴും വലയുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. ന്യായപ്രമാണം പഠിപ്പിക്കുന്നു, നിത്യജീവനെ അവകാശമാക്കണമെങ്കിൽ ന്യായപ്രമാണം അനുസരിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ ആരാധിക്കണം, മാത്രം പോരാ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ വക കാര്യങ്ങൾ ചെയ്താൽ ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയും എന്നുള്ള ഒരു ചിന്ത പഴയ നിയമത്തിൽ മനുഷ്യർക്ക് കൊടുക്കുന്നു. എന്നാൽ അവിടെയാണ് അടുത്ത ചോദ്യം വരുന്നത്. കൂട്ടുകാരനെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ആരാണ് എൻ്റെ കൂട്ടുകാരൻ, ആരെയാണ് സ്നേഹിക്കേണ്ടതെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്ന അവസ്ഥ അവിടെ യേശു വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുന്നു. താൻ പറഞ്ഞ ഉപമ വളരെ അർത്ഥവത്തായിട്ട് ഒരു കൂട്ടുകാരനെ മനസ്സിലാക്കുവാൻ, ആരാണ് യഥാർത്ഥത്തിൽ സ്നേഹിതനെന്ന് മനസ്സിലാക്കുവാൻ ഉതകുന്ന ഒരു ഉപമയാണ് അവിടെ പറയുന്നത്. ഈ മുറിവേറ്റ് കള്ളന്മാരാൽ ആക്രമണം ഉണ്ടായി ബുദ്ധിമുട്ട് അനുഭവിച്ച് കിടക്കുന്ന മനുഷ്യൻ, കിടക്കുന്ന സാഹചര്യത്തിൽ സമൂഹത്തിൽ മതപരമായി സാമുദായികമായൊക്കെ ഉയർന്ന നിലവാരം പുലർത്തുന്ന രണ്ട് മനുഷ്യർ ആദ്യമേ അതിലെ കടന്നുപോയി. എന്നാൽ അവർ അവനെ അവഗണിച്ചു. ന്യായപ്രമാണം നല്ലവണ്ണം അറിയാവുന്നവർ, തങ്ങളുടെ കടപ്പാട്, തങ്ങളുടെ ഉത്തരവാദിത്വം നല്ലവണ്ണം അറിയാവുന്നവർ, അത് നിർവഹിക്കുവാൻ കഴിയാതെ, നിർവഹിക്കുവാൻ ആഗ്രഹമില്ലാതെ, ശ്രമിക്കാതെ അവർ അവിടം വിട്ട് കടന്നുപോയി. അപ്പോഴാണ് ശമരിയക്കാരൻ നിന്ന് ആ മനുഷ്യനെ രക്ഷ ചെയ്യുന്ന കാഴ്ച കാണുന്നത്. എന്നിട്ട് യേശു അവിടെ പറയുന്ന കാര്യം, ഇവരിൽ ആർ യഥാർത്ഥത്തിൽ അവരുടെ സ്നേഹിതനായി? പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ നിത്യത, നിത്യജീവൻ നമുക്ക് ആഗ്രഹമുണ്ട്. സ്വർഗരാജ്യത്തെ കാംക്ഷിച്ച് കഴിയുന്നവരാണ് നമുക്കേയും. നിത്യത ഒരിക്കലും ദുഃഖകരമാകുവാനോ നിത്യതയിൽ ഒരിക്കലും ദണ്ഡനമേൽക്കുവാനോ നാം ആഗ്രഹിക്കുന്നില്ല. സന്തോഷകരമായ ഒരു ജീവിതം നിത്യതയിൽ ഉണ്ടെന്നുള്ള, അത് ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ മുമ്പോട്ട് പോകുന്നവരാണ് നാം. എന്നാൽ അതിൽ കടക്കുവാൻ ദൈവത്തെ സ്നേഹിക്കുക, ഒപ്പം കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. നിത്യത ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, നിത്യസന്തോഷം ആഗ്രഹിക്കുന്ന വ്യക്തി, അതോടൊപ്പം തന്നെ എൻ്റെ സ്നേഹിതനെ മനസ്സിലാക്കുവാൻ, സ്നേഹിതനെ സ്നേഹിക്കുവാൻ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുവാൻ ഒരുങ്ങേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നിത്യത എന്ന് പറയുമ്പോൾ തന്നെ, സ്വർഗരാജ്യമെന്ന് പറയുമ്പോൾ തന്നെ കൂട്ടുകാരനെ ശ്രദ്ധിക്കേണ്ട ആവശ്യം. ഇവ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പെട്ടെന്ന് നമുക്ക് സംശയം തോന്നാം. എന്നാൽ യേശു പഠിപ്പിച്ചത് അതാണ്. നിത്യത ആഗ്രഹിക്കുന്നുവോ, സ്വർഗരാജ്യം ആഗ്രഹിക്കുന്നുവോ, ദൈവരാജ്യത്തെ ആഗ്രഹിക്കുന്നുവോ, നിത്യജീവൻ അവകാശി ആകുവാൻ ആഗ്രഹിക്കുന്നുവോ, ചില കടപ്പാടുകൾ നിനക്ക് ചുറ്റുപാടുമുണ്ട്, ചില സ്നേഹിതർ നിനക്ക് ചുറ്റുപാടുമുണ്ട്, അങ്ങനെയുള്ള സ്നേഹിതരെ, കൂട്ടുകാരെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നിത്യജീവനെ സ്വപ്നം കാണുവാൻ പോലും നമുക്ക് കഴിയുകയില്ല. ഈ നാളുകളിൽ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ, നാം ചെയ്യേണ്ടതായ ചുമതലകൾ ചെയ്യുവാൻ, രക്ഷ ചെയ്യേണ്ടവരെ രക്ഷ ചെയ്യുവാൻ നമുക്കിടയായി തീരട്ടെ. അതിനുള്ള ഉദവികൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ കൂട്ടുകാരെ നമുക്ക് സ്നേഹിക്കാം, നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നാണ് പറയുന്നത്. നാം നമ്മെ തന്നെ എപ്രകാരം കരുതുന്നുവോ മറ്റുള്ളവരെയും അങ്ങനെ കരുതുവാൻ ഇടയാകട്ടെ. ഈ നാളുകളിൽ ദൈവം നമ്മെ ആ നിലകളിൽ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.